പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ?
അതെ, ഒരു നല്ല പോഡ്കാസ്റ്റ് ഉള്ള മൂടാണ്.
സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദിസ് ഇസ് ജീന
ആൻഡ് ആത്മി ആൻഡ് വെൽക്കം ടു ഓട്ടപാത്രം.
നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, ഞങ്ങളുടെ 10-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം.
നല്ല ക്രിഞ്ച് ആയിട്ടുണ്ട്. സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഇത്രയും ക്രിഞ്ച് അടിച്ച് ഇൻട്രോ കൊടുക്കാതെ നോർമൽ ആയിട്ട് എല്ലാവർക്കും ഒരു ഹൈ.
ഹൈ.
ഇന്ന ടോപ്പിക് ആക്ച്വലി നമ്മൾ ലൈറ്റ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് വിട്ടതാണ് നമ്മുടെ കപ്പേള എപ്പിസോഡില്. പക്ഷേ ഈയിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. സംയുക്ത ഹെഡ്ഗെ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഒരു പാർക്കില് പോസ്റ്റ്പോൺ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പോയി. അപ്പൊ ഒരു പൊളിറ്റീഷ്യൻ പുള്ളിക്കാരത്തെ ഹെക്കിൾ ചെയ്തു, അറ്റാക്ക് ചെയ്യാൻ വന്നു. പിന്നെ അതൊരു മോബ് മെന്റാലിറ്റി ആയി മാറി, ആകെ പടക്കുളമായി.
പക്ഷേ ഇതിലെ ട്വിസ്റ്റ് ഉണ്ടായത് സംയുക്ത ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സംയുക്തയുടെ അക്കൗണ്ടില് ട്വിറ്റർ അക്കൗണ്ടിലേക്ക് ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മളുടെ സാധാരണ ട്വിറ്റർ ഡിബേറ്റുകൾ പോലെ കുറെ അഭിപ്രായങ്ങൾ വന്നു. കുറെ പേര് ശരിയാണെന്ന് പറഞ്ഞു, കുറെ പേര് തെറ്റാണെന്ന് പറഞ്ഞു. എന്തായാലും അവസാനം കവിത റെഡ്ഡി സംയുക്തയോട് അപ്പോളജൈസ് ചെയ്യുന്നവരെ കാര്യങ്ങൾ എത്തി. അപ്പോളജൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റീഷ്യൻ അപ്പോളജി, നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു അപ്പോളജി എന്തായാലും കവിത റെഡ്ഡി നടത്തി. സംയുക്ത അപ്പോളജി ആക്സെപ്റ്റ് ചെയ്തു, പോലീസ് കേസ് പിൻവലിക്കുകയാണ് ചെയ്തത്.
ഈ ഒരു ടോപ്പിക്കിനെ അനുബന്ധിച്ച് നമ്മള് എന്താ മോറൽ പോലീസിംഗ്, അതും സ്ത്രീകളുടെ വസ്ത്രധാരണമായിട്ടുള്ള ബന്ധം, സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതിന് ഇത് കുടുംബങ്ങളുമായിട്ടുള്ള ഇതിന്റെ ബന്ധം, ഇങ്ങനെയുള്ള ഞങ്ങളുടെ കുറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങളുടെ കൂടെ കുറച്ച് ഗസ്റ്റുകൾ ഇന്ന് ചേരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ആളിലേക്ക് പോവാം. അന്നയുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും മോറൽ പോലീസിംഗിന്റെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തത്?
എന്റെ ലൈഫിൽ ഡെഫിനറ്റ്ലി മോറൽ പോലീസിംഗിന്റെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്കത് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോൾ, അതായത് ഞാൻ ജസ്റ്റ് വെൻ ഐ വാസ് ജസ്റ്റ് 7 years old അത് സ്റ്റാർട്ട് ചെയ്തതാണ്. ആ സമയത്തൊക്കെ ഞാനത് റിയലൈസ് ചെയ്തിരുന്നില്ല. പാർട്ട് ഓഫ് ഇറ്റ് ഐ ഹാവ് ബീൻ എ പാർട്ട് ഓഫ് സോ മെനി അൺഒഫീഷ്യൽ ക്യാമ്പയിൻസ് വേർ ഐ വുഡ് സ്ലട്ട് ഷെയിം ഗേൾസ്, ബട്ട് ഐ റിയലൈസ്ഡ് ഇറ്റ് വൺസ് ഐ വാസ് ഇൻ 8th standard നൗ. സോ വെൻ ഐ വാസ് വെരി യങ് ഒബ്വിയസ്ലി യുവർ ഫാമിലി വുഡ് ടെൽ യു, ഐ മീൻ when I'm wearing jeans they would wear a top of a more length, or whenever I say that I like a particular dress avaru parayum adu vidu revealing aanu adu armpit kaanam allengi adu angane ok allengi vayar kaanam na angane ok parayirunnu. So and I used to believe in that also. And then I reached 8th standard and I was wearing a salwar one day, and then I was stepping out and then I remember adu kore trucks ok pona road aayirunnu, appo avade kore drivers ok undai, kore trucks inde ok drivers. Appo I and my dad had to walk through that road. Appo I remember my dad wasn't talking to me then. Adu ente engal veettil vannappo the issue was that I remember idu ente the dad neerittu parnilla, pakshe I know that I heard that my dad was telling my mom that don't make her wear such tight clothes and all after the kore attraction and ഇൻകൊരെ അത് കാരണം കുറെ പേര് അവളെ സ്റ്റെയർ ചെയ്തു. അത് ഞാൻ സൽവാർ വന്നിട്ടിരുന്നത്. അപ്പൊ ദാറ്റ്സ് വൺ ഐ അണ്ടർസ്റ്റുഡ് ദ ഗ്രാവിറ്റി ഓഫ് ദ ഹോൾ സിറ്റുവേഷൻ. പക്ഷെ അപ്പോഴും ഞാൻ അത് അത്ര സീരിയസ് ആക്കി എടുത്തിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വെൻ വി വർ ഇൻ 12th, ഐ തിങ്ക് വി വർ 17 ദെൻ, ഐ തിങ്ക് ദീൻ ഫേമസ് ഗാങ് റേപ്പ് ഓഫ് നിർഭയ. വെൻ ദാറ്റ് ഹാപ്പൻ ഐ റിമെമ്പർ സോ മെനി പീപ്പിൾ അറൌണ്ട് മീ സേയിങ് ദാറ്റ് യു നോ അവൾ എന്താ ഇട്ടിരുന്നത്, രാത്രി ഷീ വാസ് ഔട്ട് ആൾ ദാറ്റ്. സോ ദാറ്റ് ഇസ് ഹൗ ദാറ്റ് വാസ്. ആൻഡ് ദെൻ വെൻ ഐ എൻറ്റർഡ് കോളേജ് ദാറ്റ് ഇസ് വെൻ ദ റിയാലിറ്റി റിയലി ഹിറ്റ് മീ വെരി ഹാർഡ്. അപ്പോൾ ഐ വാസ് പ്രിറ്റി ഹാപ്പി with the way how my academics was progressing, but I was extremely interested in extracurricular activities as well, mainly sports and dancing. So then I was not allowed to be a part of sports activities and dance mainly because if I dance accidentally in the dressing room slipped it, the audience would get to see your skin. That was one fear, and I am actually pretty good at dancing and I was not allowed to. So you never know, probably I would have been a great dancer if I wasn't told not to dance at that point. And similarly sports, I think you all would be knowing by now that I'm good at sports because I keep winning medals now, and I've put it in my social media accounts as well. I was good at sports too, and I was not allowed to, because if you're taking part in sports, that means you might have to wear clothes that are skimpy when compared to the conventional standard. So I was not allowed to do that as well. And at that point, you know, I was just a student and I was definitely dependent on so many people. I can't just completely be myself and take decisions for myself, so I had to succumb to all those pressure from different sides and expectations. So then yeah, so I couldn't build on those skills of mine. And for me, it was just all about going to college and going to church. Again, one place I hate for so many reasons. I'm not going into that. I feel religions have systematically oppressed women and, you know, completely let women down in so many ways. Clothing, you know, with regard to being very courteous and, you know, basically conduct yourself such that you won't be a reason for temptation for men. So, yeah, so I got experiences and right under. But then eventually I realized that there is no point in living up to others' expectations. I decided to get out of it. When I was working, I worked in Cognizant Technology Solutions for 15 months. Over there, too, I experienced something very bad. So I used to go to gym daily at that point. So I was beginning to fight back then, and I didn't want to anymore succumb to any of these expectations. I started doing whatever I wanted. So then when I was going to the gym, I had a pretty bad experience with the gym trainer over there. So then I remember when I raised the issue, the needful was done. I mean, the gym instructor was reprimanded. I think action was taken against him. He was, it was said that he would be thrown out of the institution. And finally, I don't think, he was not thrown out, but the necessary action was taken against him. But then still, I remember the authorities telling me in CTS that make sure what you wear is covering enough so that you're not giving any reason for anyone. So then, if that is what an MNC says, and then I'm assuming an MNC should be trying to align their policies with international standards, right? So if that is what an MNC is saying, then you can only imagine what government institutions over here might be treating, how they those institutions might be treating our women. So yeah, I had a bad experience over there as well, and then I decided to come out of all of that. And yeah, so now I'm doing my MBA, and I think I'm totally myself now. I'm taking part in every kind of activities in dance. I've staged in every kind of dance in the college that I'm studying now in. And then, yeah, sports also. I decided to go to gym every day. That is also a way of venting out. For me, it's a way of venting out. So and I was going to gym every day, and I'm proud of the fact that I won the best sports class medal for our class in my first year of MBA. So yeah, that was my experience.
Wow. ഞങ്ങളുടെ ലൈക്ക് ഇത്ര എക്സ്പീരിയൻസ് ഷെയർ ചെയ്യത്തിന് എന്തായാലും താങ്ക്സ്. നമ്മളെപ്പോഴും പറയുന്നത് സ്ത്രീകൾക്ക് ലൈക്ക് കുറച്ചുകൂടി അവര് സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ അവര് കുറച്ചുകൂടി മോഡസ്റ്റ് ആയിട്ട് ഡ്രസ്സ് ധരിക്കട്ടെ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഇതിനകത്ത് കാണുന്നത്. ഇപ്പൊ സംയുക്തയുടെ കേസിൽ വരെ അങ്ങനെ പറഞ്ഞ കമന്റ്സ് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇതിലുള്ളത് ഇതേപോലെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ പറ്റാത്ത സ്ത്രീകളെ നമ്മൾ കാണുമ്പോഴാണ്. ഇപ്പൊ അന്ന പറഞ്ഞ എക്സ്പീരിയൻസില് ജസ്റ്റ് ഒരു ഡാൻസിങ് ഇപ്പോ അന്നൊരു ഡാൻസിങ് ഇപ്പൊ കോളേജില് ഡാൻസ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്പോർട്സ് ചെയ്തിരുന്നെങ്കിൽ മേ ബി യുവർ എക്സ്പീരിയൻസ് വുഡ് ഹാവ് ബീൻ വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് യുവർ ഡൂയിങ് റൈറ്റ് നൗ. ഇപ്പൊ
ചെയ്യുന്നതിനെ
സോ ഇതൊരു അടിച്ചമർത്തൽ പോലെയാണ് ഈ ഡ്രസ് ഇടുന്നത് സൊസൈറ്റി തീരുമാനിക്കും എന്ന് പറയുന്നത്.
അല്ല അന്നെ ഇങ്ങനെ പറഞ്ഞപ്പം ഞാനും ഇങ്ങനെ പതിയെ ഞാൻ തന്നെ വിചാരിക്കാതിരുന്ന എനിക്ക് എക്സ്പീരിയൻസസ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചോണ്ടിരുന്ന ഞാൻ പോലും പഴയ ചില എക്സ്പീരിയൻസസ് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നു. അന്നെ ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞപ്പോ പണ്ട് തമിഴ്നാട്ടിലായിരുന്ന സമയത്ത് ഞാന് ഐ വെന്റ് വിത്ത് ഫ്യൂ ഓഫ് മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വാസ് വെയറിംഗ് എ ബൂട്ട് ആൻഡ് ഞാൻ താമസിച്ച സ്ഥലത്തൊന്നും അങ്ങനെ ബൂട്ട്സ് ഒക്കെ ഇട്ട് ഒരു ഷോർട്ട് ടോപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ വഴി നടക്കുന്ന റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്തേ അല്ല. ഐ വാസ് ജസ്റ്റ് വെയറിംഗ് ജീൻസ് ടോപ്പ് ആൻഡ് ബൂട്ട്സ് അത്രേ ഉള്ളൂ. ഒരു ഇച്ചിരി മോഡേൺ ആണ് എന്ന് മാത്രം. ഞാൻ അതിട്ട് ആ വഴിയെ നടന്നു പോയപ്പോഴും ഇതേ ഈ ട്രക്കുകാര് നിന്നു എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ താമസിച്ചിരുന്ന ഏരിയയുടെ അടുത്ത് ഒരുപാട് ട്രക്കുകൾ അത് പാർക്ക് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കുറെ ആളുകള് ഹെക്കിൾ ചെയ്യുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് ഞാൻ അതിങ്ങനെ തിങ്സ് ഇത് കുട്ട് ഇൻസിഡൻസ് so common that when you face it, it becomes normal to you.
Exactly. It becomes very normal. You don't even realize it's there.
ഞാനും അന്ന് എനിക്ക് അതിന് ഒരു ഭയങ്കര എഫക്ട് ചെയ്യും. നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം എഫക്ട് ചെയ്യും. പിന്നെ നമുക്കത് ഓ ഞാൻ ബൂട്ട്സ് ഇട്ട് ജീൻസ് ഇട്ട് നടക്കുന്നത് കണ്ടിട്ടായിരിക്കും. That's it. അങ്ങനെ ഒരു thought pass ചെയ്ത് എന്താ അതല്ലാണ്ട് നമുക്ക് വേറെ മാർഗമില്ല. അങ്ങനെ നമ്മൾ കണ്ടീഷൻഡ് ആയി പോകും. അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാവാം ഞാൻ ഇതുവരെ ഈ എക്സ്പീരിയൻസ് ഓർത്തില്ല. പക്ഷെ അന്ന് ആ ട്രക്കിന്റെ കാര്യവും ഡ്രസ്സിന്റെ പേരിലുള്ള ഹെക്ലിങ്ങും ഒക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ജസ്റ്റ് ഒരു ബൂട്ട്സ് ഹൈ ഹീൽസ് ആയിരുന്നു, അതിന്റെ പേരില് ഹെക്ലി ചെയ്യപ്പെട്ട ആളാണ് ഞാൻ. പിന്നെ വേറെ ഒരു എക്സ്പീരിയൻസ് ഇപ്പം അതുപോലെ ഓഫീസിലെ കാര്യം പറഞ്ഞപ്പം ഒരു ടോപ്പ് ഇറ്റ്സ് ലൈക്ക് വൈഡ് നെക്ക്, ഇത് വൈഡ് നെക്ക് ആണ് എന്നറിഞ്ഞ് തന്നെയാണല്ലോ ഞാനും വാങ്ങിയത്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോ ഒബ്വിയസ്ലി ബ്രാ സ്ട്രാപ്പ് കാണും. അപ്പൊ അങ്ങനെ ബ്രാ സ്ട്രാപ്പ് കണ്ടപ്പോ എന്നെ ഭയങ്കര സീക്രട്ട് ആയിട്ട് വിളിച്ചു വരുത്തി ഒരാൾ വന്ന് പറഞ്ഞു ഇന ബ്രാ സ്ട്രാപ്പ് ഈസ് ഷോയിങ് എന്ന് പറഞ്ഞു. അപ്പൊ ഐ വാസ് ലൈക്ക് സോ ഞാൻ പുറത്തിട്ടിരിക്കുന്ന ടോപ്പിനെക്കാളും വില കൂടിയ ഡ്രസ്സാണ് അത്. അതിന്റെ സ്ട്രാപ്പെങ്കിലും ആളുകൾ കണ്ടോട്ടെ, വെറുതെ ഗ്ലിറ്റർ ഒക്കെ ഉള്ള സ്ട്രാപ്പ് ഉള്ള സാധനം വാങ്ങിച്ചിരിക്കുന്നത് വാസ് മൈ റിപ്ലൈ. അപ്പൊ ഐ തിങ്ക് ഈവൻ ദാറ്റ് റൈറ്റ് മീ ഹാവിംഗ് ടു സേ ദാറ്റ് റിപ്ലൈ ഗ്രോത്ത് എടുത്തു.
When you talk about this, I would like to add on it. Same here, I have experienced the same. So, ഞാൻ പൂക്കളം ഇടുവായിരുന്നു ഓണത്തിന് 9th വെച്ചിട്ട്. അപ്പൊ പൂക്കളം ഒബ്വിയസ്ലി പറന്നിടാൻ പറ്റില്ലല്ലോ, കുനിഞ്ഞിടണ്ടേ. അപ്പൊ ഞാൻ അന്നും എനിക്ക് അടക്കം ഒതുക്കം കുറച്ച് കുറവാണ് പണ്ടേ, ഞാൻ ഓടിച്ചാടിയാണ് ഇട്ടിരുന്നേ. അപ്പൊ ഇതുപോലെ തന്നെ കുനിഞ്ഞും മറിഞ്ഞും തലകുത്തിയൊക്കെ ഇട്ടു. അപ്പൊ കമന്റ്സ് വന്നു, കൊറേ കമന്റ്സ് വന്നു എനിക്ക് വീട്ടിൽ നിന്ന് നല്ലത് കിട്ടി.
ഒന്നാമത്തെ കാര്യം ദ തിങ് ഐ ഫീൽ ഈസ് വിമൻസ് ക്ലോത്തിങ് ഈസ് കൈൻഡ് ഓഫ് മെസ്ഡ് അപ്പ്. ഇത് ഡിസൈൻ ചെയ്യുന്ന ആളുകള് ആണുങ്ങളുടെ ക്ലോത്തിങ് ഇസ് ലോട്ട് മോർ കംഫർട്ടബിൾ ഐ ഫീൽ, ബിക്കോസ് അണുങ്ങിയാലും തിരിഞ്ഞാലും ഒന്നും അവിടെ ഇവിടെ തെന്നി പോകാതെ stays on. Actually, I feel a lot of women's clothing are designed so that if you move around little also it will start showing your skin. It's not like comfort based alla korchum kode sexy aayittu portray cheyan design cheyda pala clothing undu nalladhu oru point adondana ee kuriyumbulum thiriyumbulum ellam kaanunnathu ini kandal thanne പെൺകുട്ടികൾക്ക് ഈ അടക്കം ഒതുക്കം കൺസെപ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെറുതിലെ അടക്കം ഒതുക്കം ഉള്ള കുട്ടി അല്ലായിരുന്നു എന്ന് പറയുമ്പോ ആ ഒരു ഇത് പല കുട്ടികളിലേക്കും കുഞ്ഞിലെ തന്നെ നമ്മുടെ സൊസൈറ്റിയും പേരൻസും ഫാമിലിയും എല്ലാം ഒരു പ്രഷർ അങ്ങ് വെക്കുകയാണ്. നിന്നിട്ടൂടെ അടങ്ങി ഒതുങ്ങിയൊക്കെ നടക്കുക, ഞാനും ഒത്തിരി കേട്ടിട്ടുണ്ട്. ഞാൻ നടന്നു വരുമ്പോ ഇപ്പൊ ഞാൻ ജീൻസും ഒരു ക്യാൻവാസും ഒക്കെ ഇട്ട് വളരെ ഫ്രീ ആയിട്ട് കാഷ്വൽ ആയിട്ട് നടന്നു പോകും. ഇവരുന്ന് ആരും തല്ലാൻ പോകുന്ന പോലെ നടക്കുന്ന പെൺപിള്ളേർ നടക്കുന്ന പോലെ നടക്കുന്നു. ദേർ ഇസ് ദിസ് വാക്ക്, പെണ്ണുങ്ങൾ നടക്കണ പോലെ നടക്കണം എന്ന് പോലുമുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിന് പോലും സേ ബാക്കി ഒരാൾക്ക് ഒരു സേ ഉണ്ട് എന്നുള്ളത് പ്രിറ്റി ഡിസപ്പോയിന്റിങ്. ആൻഡ് ദ തിങ് ഈസ് നോട്ട് മെനി പീപ്പിൾ റിയലൈസ് വൈൽ ദേ ഗോ ത്രൂ ദിസ്. ഞാൻ പറഞ്ഞില്ലേ ആ ബ്രാ സ്ട്രാപ്പിന് അങ്ങനെ ഒരു മറുപടി പറയാൻ എനിക്കൊരു ഗ്രോത്ത് വന്നു എന്ന് പറയുന്ന പോലെ ഇറ്റ് ടുക്ക് മീ എ വൈൽ ടു റിയലൈസ് ദാറ്റ് ദീസ് ആർ തിങ്സ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടു പുട്ട് അപ്പ് വിത്ത്.
പലപ്പോഴും നമ്മൾ പറയുന്നത് ഇപ്പോ സംയുക്തയുടെ ഇൻസിഡന്റ് പോലെ നമ്മളാരെയും മോറൽ പോലീസ് ചെയ്യുന്നില്ലല്ലോ, നമ്മളാരെയും വഴിയിൽ തടയുന്നില്ലല്ലോ. നമ്മൾ മറ്റേ പ്രിവിലേജ് വലിയ സൊസൈറ്റി ആയതുകൊണ്ട് നമ്മളാരെയും വഴിയിൽ തടയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വീട്ടിൽ തടയുന്ന കേസസ് അതെ
വളരെ നന്നായിട്ടുണ്ടാവും. എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും യു നോ ദിസ് ഹാപ്പൻസ് എവരിവേർ.
ായിട്ട് നമുക്ക് ഒരു കപ്പിളിന്റെ ഒരു മാരീഡ് കപ്പിളിന്റെ ഒപ്പീനിയൻ കേൾക്കാം. അവരുടെ ലൈഫിൽ അവരുടെ എക്സ്പീരിയൻസിൽ ഇപ്പൊ ഒരു ഭർത്താവ് എന്ന രീതിയിൽ ഭാര്യ ഒരു വർക്ക്ഔട്ട് ഔട്ട്ഫിറ്റില് പാർക്കിൽ പോയാൽ എങ്ങനെ കാണും എന്നൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു നമ്മുടെ ലിബറൽ കപ്പിൾ ശ്വേത ആൻഡ് മനോജ്.
ചോദ്യത്തിന് ഉത്തരം ആൻസർ എനിക്കൊന്നും തോന്നേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാനും ശ്വേതയും തമ്മിലുള്ള ഒരു ഇരുപോശമിച്ച് ശ്വേത എന്തിട്ട് പോകുന്നു എന്ന് ഞാൻ അറിയേണ്ട കാര്യമില്ല. ഞാൻ അറിഞ്ഞാൽ തന്നെ അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് എന്റെ ഒരു കൺസിഡറേഷൻ അതൊരു പേഴ്സണൽ ലിബർട്ടിയെ കയറി അറ്റാക്ക് ചെയ്യുന്ന സെറ്റപ്പ് ആണ്. കാരണം ശ്വേതയ്ക്ക് അബോ 18 സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. എന്ത് ഡ്രസ് ഇടണമെന്ന് ശ്വേതയ്ക്ക് അറിയാം. വർക്ക്ഔട്ടിനാണെങ്കിൽ സ്പോർട്സ് ബ്രാ ഇടുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവേണ്ടതല്ല.
അപ്പൊ മനോജേട്ടാ, ഈ സംയുക്ത ഹെഡ്ഗേയുടെ കേസിൽ തന്നെ സംയുക്തയ്ക്ക് പകരം അവിടെ പാർക്കിൽ പോയത് ശ്വേത ആയിരുന്നു എങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു എന്നും കൂടെ ഒന്ന് പറയാമോ? അതായത് സൊസൈറ്റി ഈ ഇൻസിഡൻറ്റിനെ പെർസീവ് ചെയ്യുന്നൊരു വേ ഉണ്ടല്ലോ, അതനുസരിച്ച് പല റിയാക്ഷൻസും വരും. അത് പല രീതിയിലും അത് എന്താ ഇൻസിഡൻറ്റ് ഒരു മോബ് മെൻറ്റാലിറ്റി ആയിട്ട് വളർന്നു വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് ഫസ്റ്റ് മനോജേട്ടൻ, അത് കഴിഞ്ഞ് ശ്വേത നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയാമോ?
സൊസൈറ്റി പെർസീവ് ചെയ്യുക എന്നുള്ളത് ഇപ്പം പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു തോട്ട് ആണ് അത്. ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ട് പോയാലും ആൾക്കാർ എന്ത് വിചാരിക്കുന്നത്. പക്ഷെ അത് സി ആൾക്കാരുടെ മൈൻഡിൽ എന്ത് പോകുന്നു എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായകാരനാണ് ഞാൻ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ധരിച്ചു പോകുക. ഇപ്പം സ്പോർട്സ് പെർ ആയിട്ട് വർക്കൗട്ടിന് പോയാലോ അല്ലെങ്കിൽ എന്ത് ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ് ചെയ്താലും അത് റിവീലിംഗ് ആണോ അല്ലെങ്കിൽ അത് സാഹചര്യത്തിന് ചേർന്നതാണോ എന്നൊക്കെ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതിനെ കുറിച്ച് ചിന്തിക്കാനേ സമയം കാണും. ഇപ്പൊ ഇത് സ്ത്രീകൾക്ക് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു ആസ്പെക്ട്. ഇപ്പൊ ഞാൻ ഷോർട്സ് ഇട്ട് ഓടാൻ പോയാലോ അല്ലെങ്കിൽ ഷർട്ട് ഇല്ലാതെ റണ്ണിങ്ങിന് പോയാലോ ആർക്കും ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവേണ്ടതല്ല. സ്ത്രീകൾക്ക് മാത്രം ഈ പ്രശ്നം വരുന്നതാണ് കുഴപ്പം. മാത്രമല്ല ഇത് അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് കാട് കയറേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അൺലെസ് ശ്വേത ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആ സ്പേസിന്റെ ആ ഒരു എന്താ പറയുക ബോർഡർ ക്രോസ് ചെയ്യുന്നത്. ഇപ്പം കവിതാ റെഡ്ഡി കാണിച്ച പോലത്തെ പരിപാടി ശ്വേത എടുത്ത് ആരെങ്കിലും കാണിച്ചു വന്നുകഴിഞ്ഞാൽ അപ്പൊ കളി മാറും. അപ്പം നമുക്ക് അത് ലീഗലായിട്ടോ എങ്ങനെങ്കിലും മൂവ് ചെയ്യേണ്ടി വരും. പക്ഷെ അതുവരെ ആൾക്കാർ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ കൺസേൺ അല്ല. ശ്വേതയുടെ അഭിപ്രായം
ഇപ്പൊ ആ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാല് ഇപ്പൊ സംയുക്ത ചെയ്തതുപോലെയൊക്കെ അത്രയും ധൈര്യം എനിക്ക് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ സൊസൈറ്റിയിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആയാലേ ഇപ്പൊ അതൊരു മോബ് മെന്റാലിറ്റി ആണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ അവിടെ ഇൻസ്പൈറ്റ് ഓഫ് ഹർ ബീയിങ് ആൻ ആക്ട്രസ് പുള്ളിക്കാരിക്ക് കിട്ടിയ സപ്പോർട്ട് എന്താന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ ക്രൗഡ് നമ്മുടെ എതിരെ വരുവാണെങ്കിൽ ആരായാലും പതറിപ്പോവും. അപ്പൊ ഞാനത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് വീഡിയോ എടുക്കാനൊക്കെ ആ സമയത്ത് ഓർമ്മ വരുമോ ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാല് ഒരു ഒരു നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു എവിഡൻസ് ആയിട്ടൊന്നും ഞാൻ ചിലപ്പോൾ ആലോചിച്ചു എന്ന് വരില്ല. അവിടെ നിന്ന് കരയല്ലാതെ നിസ്സഹായമായി പോകാനുള്ള ചാൻസ് ഉണ്ട്, ടു ബി വെരി ഓണസ്റ്റ്. എനിക്കൊരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഞാൻ കോളേജില് ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഞാനാണെങ്കിൽ ഒരു ഒരു മിനിമലി റിവീലിംഗ് ഒരു സ്പെഗറ്റി ക്രോപ്പ് ടോപ്പ് ഇട്ട് ഒരു റാമ്പ് നടന്നായിരുന്നു. ലെറ്റ്സ് സേ ഒരു 500 പീപ്പിളിന്റെ ഇടയിൽ. അപ്പൊ എന്റെ ഒരു മെയിൽ ഫ്രണ്ടിന്റെ സൈഡിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്റെ ബോയ് ഫ്രണ്ട് അന്ന് ഹി വാസ് മൈ ബോയ് ഫ്രണ്ട് എന്ത് പറഞ്ഞു, വാട്ട് ഡിഡ് ഹി ഹാവ് ടു സേ, ഡിഡ് ഹി അലൌ യു ടു വെയർ ഓൾ ദാറ്റ്. ഞാനാണെങ്കിൽ എന്റെ ഗേൾ ഫ്രണ്ടിനെ അത് ഇടാൻ സമ്മതിക്കില്ലായിരുന്നു എന്നുള്ള കമന്റ്സ് പലരുടെയും കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഞാൻ ആലോചിക്കുക ഇത് ഫ്രം അവർ ഹൗസസ് തുടങ്ങണം. എന്റെ അച്ഛൻ പണ്ട് പറയാറുണ്ട്, ഇറ്റ്സ് ലൈക്ക് നീ യു ഡോണ്ട് അലൌ യുവർ ഡോട്ടർ or your wife to go outside wearing revealing clothes, it only implies that in the swayam nammal vera pembullare kaanumbol revealing clothes il avare moshamayi kaanunnathu kondaanu you are not allowing your daughter also to go outside wearing the same clothes. So aa chindagathi veettil ullil aalkarude aduthunna thana maaru thodanganam.
Smash patriarchy thara parayanundu.
നമ്മൾ പോകുന്നത് ആനറ്റിലേക്കാണ്. ആനറ്റിനോട് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഒരു വുമന്റെ ബോഡി അവർ എന്തിടണം എന്ന് കൺട്രോൾ ചെയ്യേണ്ടത് ആരാണ്? അത് പാരന്റ്സ് ആണോ, ഹസ്ബൻഡ് ആണോ, ഇനി സൊസൈറ്റി ആണോ, അതോ ഇനി നമ്മൾ വുമന്റെ ബോഡി കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ആനറ്റ് പറയുന്നത്?
ഹൈ ജീന, ഹൈ അഗ്നി. ഷോർട്ട് ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ, ഒരു വുമന്റെ ബോഡിയിൽ എന്തിടണം എന്നുള്ളത് കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. വിമൻ അവരവർ തന്നെയാണ്. സിമിലർലി ആരുടെ ദേഹത്ത് എന്തിടണം എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് അവർ തന്നെ. ഐ കൻ സേ എന്റെ എനിക്ക് സംഭവിച്ച ഒരു ഇൻസിഡന്റ് പറയാം. എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാണ്. മൈ എൽഡർ സിസ്റ്റർ ഇസ് 10 years ഓൾഡർ ദാൻ മീ. ഞങ്ങൾ കുവൈറ്റിലായിരുന്നു. എൽഡർ സിസ്റ്റർ ഒരു 18 years ഓൾഡ് ആവുന്നവരെ വി വെർ ഇൻ കുവൈറ്റ് ആൻഡ് ഐ ഹാവ് സീൻ like my parents and my family were pretty cool with whatever she wears. Angane restrictions onnum illa dressing ne petti. Arab country aayirnalum avade angante restrictions onnum illa. It's pretty progressive. And chechi oru 12th standard kaiyappam njangal naattilekku vannu. Appa enikku 8 vayass. And it's the same thing continued. So ഞാന് ആദ്യം സൺഡേ സ്കൂളിൽ പോയപ്പം ആ ഫസ്റ്റ് ഡേ ഞാൻ ഇട്ടിരുന്നത് ജീൻസും ഒരു ടോപ്പും, നോർമൽ ജീൻസ് ആൻഡ് നോർമൽ ടോപ്പ്. ആൻഡ് ഐ റിമെമ്പർ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് എന്നെ ഒരു അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വസ്ത്രം ഒന്നും നമുക്ക് ചേർന്നതല്ല, പെണ്ണുങ്ങൾ ഇങ്ങനെ ഇടാൻ പാടില്ല, അത് നമ്മുടെ കേരളീയതയ്ക്ക് യോജിച്ചതല്ല എന്നൊക്കെ. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, അപ്പൊ എനിക്ക് 8 വയസ്സേ ഉള്ളൂ, എനിക്ക് ഇതെന്താ സംഭവം എന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്ത് കേരളീയത, എന്ത് സംസ്കാരം, അങ്ങനെ ഇടുന്നതിൽ എന്താ തെറ്റ്? ബിക്കോസ് I have seen people wearing it, my parents are fine with it. പിന്നെ എന്താ എനിക്ക് ആ ഒരു കോൺസെപ്റ്റ് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു. സോ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു ഇത്. വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ മമ്മിക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ ജീൻസ് ഇട്ടുകൊണ്ട് പള്ളി പോയിട്ടില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് ഫോർവേഡ്, ഞങ്ങൾക്ക് ഹോളി കമ്മ്യൂണിയന് മുന്നേ ട്രെയിനിങ് എടുക്കും ഒരു ഒരു മന്തോളം. ദേ വിൽ ടീച്ചേഴ്സ് ഹൗ ടു ലൈക്ക് ലിവ് എ ഗുഡ് ലൈഫ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ ഐ റിമെമ്പർ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു ദിവസം ഞങ്ങളോട് ഒരാൾ പഠിപ്പിച്ചു തന്നത്, പെണ്ണുങ്ങള് എന്താ കാഫ്, യുവർ ഐഡിയലി യുവർ കാഫ് ലെങ്ത്തിലുള്ള ക്ലോത്ത്സ് ആയിരിക്കണം എപ്പോഴും ഇടുന്നത്. ടോപ്പ് ഹാഫ് ആണെങ്കിൽ ഷോൾഡേഴ്സ് കഴിഞ്ഞ് ഹാഫ് സ്ലീവ് ഇതിടണം, അല്ലെങ്കിൽ ആണുങ്ങളിൽ കൗതുകമുണ്ടാക്കും. അങ്ങനെ നമ്മൾ ഒരാളെ തെറ്റിലേക്ക് എന്താ പ്രൊവോക്ക് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ, യു നോ ഇറ്റ് വാസ് ലൈക്ക് അറ്റ് ദാറ്റ് പോയിന്റ് ഇറ്റ് വാസ് റിഡിക്കുലസ്. ബിക്കോസ് me, my family has always been progressive about clothes and they didn't care. My relatives were also fine to an extent, but ee oru society kaaranulla kore restrictions undayirunnu. And for me, aa oru restriction that society put on me, oru rebel pole enikku avadanu thonnu. Enikku engeneyilum porathote irangiya mathi, keralathinu veli poyittu venam sleeveless idan. അവള് അങ്ങനെ ഒരു തോന്നലായി. യുനോ സോ ടു എ പേഴ്സൺ ഫ്രം ഔട്ട്സൈഡ് യെസ് ഇറ്റ് സൗണ്ട്സ് വെരി ഓഡ്, ഓ കേരളത്തിൽ പോയിട്ട് സ്ലീവ്ലെസ് ഇടണം എന്ന്, ലൈക് എന്താ സ്ലീവ്ലെസ് ഇടണം എന്ന് ഇത്ര ആഗ്രഹം, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് ട്രൈങ് ടു സപ്രസ് മൈ എക്സ്പ്രഷൻ, ട്രൈങ് ടു സപ്രസ് മൈ ഫ്രീഡം ഫോർ നോ റീസൺ, ആൻഡ് ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഡു ഇറ്റ്, യുനോ. So this was one incident that happened to me, and I still feel that and the or yan endengilo oru strap ulladho oru skirt in length koranjadho idumba I still feel conscious even though I'm not in that environment anymore. Enikku enda eppozhum yan thanne oru self conscious aanu adine petti. So that is something that I feel I've carried my whole life, and that is only because of society's ridiculous expectations on us as women.
ഇപ്പോ ആനിറ്റ് പറഞ്ഞതിൽ നിന്നുള്ളത് മറ്റേ US പോയാൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാം എന്ന് പറയുന്നത് നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കേൾക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. നമുക്ക് പുറത്തു പോയാൽ ഇഷ്ടമുള്ള ഡ്രസ് ധരിക്കാം, നമുക്ക് കല്യാണം കഴിച്ചാൽ ട്രിപ്പ് പോവാം, ഇതിപ്പോ ജോലി കിട്ടിയാൽ ലീവ് എടുക്കാം എന്ന് പറയുന്ന പോലെ ഒരു എക്സ്പ്രഷൻ ആണത്. കംപ്ലീറ്റ്ലി നോർമലൈസ് ചെയ്ത് ഇതൊക്കെ ഒരു സ്ത്രീ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, പക്ഷെ അതിന് മുമ്പ് ഒരു പ്രീ റിക്വിസിറ്റ് ഉണ്ട് എന്നുള്ളതാണ്.
Right, and I understand, see, നമ്മുടെ ഒരു കൾച്ചർ ആയി അണ്ടർസ്റ്റാൻഡ്, ഐ എം നോട്ട്, എനിക്കത് മനസ്സിലാത്ത പോലെയല്ല. ഇപ്പൊ ഞാനൊരു പെട്ടെന്ന് ഒരു പള്ളി പോകുമ്പോൾ മിനി സ്കേർട്ട് ഇട്ടുകൊണ്ട് പോയാൽ ഐ എം അവെയർ ദറ്റ് ഐ വിൽ ഗെറ്റ് ലുക്സ് ആൻഡ് ഐ എം മേ ബി ഇറ്റ്സ് നോട്ട് അപ്രോപ്രിയേറ്റ് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ബട്ട് ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് കണ്ടീഷൻ ഫോർ സോ ലോങ്. നമ്മൾ പെണ്ണുങ്ങളുടെ ബോഡീനെ കുറേ നാളായിട്ട്, നമ്മുടെ കൾച്ചർ മാത്രമല്ല കേട്ടോ, ഗ്ലോബലി വി ഹാവ് ഓവർ സെക്ഷലൈസ്ഡ് ഇറ്റ് സോ മച്ച് ദാറ്റ് ഇങ്ങനെ ഒരു കാര്യം നോർമൽ ആവേണ്ട ഒരു കാര്യം ഭയങ്കര വിയേർഡ് ആണ്. ലൈക്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം, ബട്ട് വി ഹാവ് ടു സ്റ്റാർട്ട് ടേക്കിംഗ് ബേബി സ്റ്റെപ്സ് ടുവേർഡ്സ് ഇറ്റ്. ബട്ട് ഇപ്പോഴും ഈ എന്താ പറയാ, സംയുക്ത ഹെഗ്ഡിക്കൊക്കെ പറ്റുന്ന പോലെ ഇപ്പോഴും ആൾക്കാർ എന്താ പബ്ലിക്കില് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ക്ലോത്ത്സ് ഇട്ട് ഇപ്പോഴും മോറൽ പോലീസിംഗ് പോലെ ചെയ്യുമ്പോൾ ദർ ഇസ് നോ പോയിന്റ് ഇൻ ടേക്കിംഗ് ദാറ്റ് ബേബി ദ അതർ പീപ്പിൾ ടേക്കിംഗ് ദീസ് ബേബി സ്റ്റെപ്സ് റൈറ്റ്.
നമ്മൾ ഈ കവിത റെഡ്ഡി സംയുക്ത ഹെഡ്ഗേ ഇൻസിഡന്റ് പറയുമ്പോൾ നമ്മൾ അതിന്റെ കമന്റ് ത്രെഡുകളിൽ പോയി നോക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് നിങ്ങളുടെ സഹോദരിയോ മകളോ ആണെങ്കിൽ എന്ത് ചെയ്യും, അപ്പോ നിങ്ങൾ ഇതുപോലെ റിവീലിംഗ് ആയ ക്ലോത്ത്സ് ധരിക്കാൻ അല്ലെങ്കിൽ ഇതേപോലെ പാർക്കിൽ അങ്ങ് നടക്കാൻ ഒക്കെ നിങ്ങൾ സമ്മതിക്കൂ ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്താണ് കവിത റെഡ്ഡിക്കെതിരെ പറയുന്നത് എന്നാണ് ഇതിനിടയിൽ കാണാൻ പറ്റുന്ന ഒരു ചോദ്യം. നമ്മള് അതിനുത്തരം പറയാൻ ഞങ്ങളുടെ ഒരു സുഹൃത്ത് മസായറിനെ വിളിക്കുകയാണ്. ചോദ്യം കേട്ടിരുന്നോ?
കേട്ടിരുന്നു. അപ്പോ ആ ചോദ്യത്തിന് കുഴപ്പമുണ്ട്. അതായത് മിക്ക ഡിബേറ്റുകളിലും ആൾക്കാർ വഴിതിരിച്ചു വിടുന്ന ഒരു പരിപാടി അതിനകത്തുണ്ട്. അപ്പോ അതിന്റെ ഒരു ഉത്തരം കൊടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു ലെവലിലേക്ക് ആ ഡിബേറ്റ് ശരിക്കും പോകും. ഞാൻ പറയുന്നത് അവര് ചോദിക്കുന്ന ഉത്തരമായിട്ടല്ല നിങ്ങൾ ചോദിച്ചെന്നറിയാം. പക്ഷെ അതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ മക്കള് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ സൊസൈറ്റിയിലൂടെ ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ മക്കൾ പോട്ടെ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന രീതിയിൽ ആണ് ലോകത്തുള്ള എല്ലാവരും നടക്കണം എന്നാണ് അവിടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മുടെ മക്കളെ സമ്മതിക്കുക എന്നുള്ളതൊരു കാര്യം നമ്മുടെ ലൈഫിന്റെ ഒരു കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് ഞാൻ പറയുന്നു, അതായത് വേറൊരു ഇൻഡിവിജ്വൽ വരുമ്പോൾ തന്നെ നമ്മൾ അവരുടെ കുറച്ച് ഫ്രീഡം, നമ്മളെ കംപ്ലീറ്റ് ഫ്രീഡം അവർക്ക് കൊടുക്കണം. കാര്യം ഒരാളുടെ ഡിസിഷൻ ജീവിതത്തിൽ എന്താണെന്ന് അവരാ തീരുമാനിക്കുന്നത്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് മോർ ദാൻ എ ഫാമിലി, ഒരു പുറത്തുള്ള ഒരാൾക്ക് വെറുതെ വന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും പാർക്കിൽ ഇപ്പം പോകുമ്പോഴോ നമ്മൾ എന്ത് വസ്ത്രം ധരിച്ച് പോകുന്നോ എന്ന കാര്യങ്ങൾക്ക് വേറൊരാളുടെ ഒരു എന്താ പറയാ, അയാൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു എന്താ പറയാ മോറൽസും പരിപാടികളായിട്ട് ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ അയാൾക്ക് വന്ന് നമ്മുടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുക, ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വൃത്തിയായ സംഭവമാണ്. കാര്യം ഈ പറയുന്ന മോറൽ പോലീസിങ് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ലോകത്ത് പല രാജ്യങ്ങളും ഉണ്ട്, പല ലെവൽ ഓഫ് എന്താ പറയാ വാക്ക് കിട്ടുന്നില്ല എന്താ പറയാ, എല്ലാവർക്കും ഒരു കാര്യങ്ങൾ മോറലി റൈറ്റ് ആണ്, ചിലത് മോറലി റോങ് ആണെന്ന് പറയുമല്ലോ. അപ്പൊ പല പല സ്ഥലങ്ങളിൽ പല പല റേഞ്ചിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പോ നമ്മുടെ മക്കളെ എന്നൊരു കൺസെപ്റ്റ് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ ഫുൾ ക്വസ്റ്റ്യൻ വേറെ വഴിക്ക് പോകും. അപ്പൊ അതിന്റെ ആൻസർ ഇസ് ബേസിക്കലി നിങ്ങളുടെ ഈ ലോകത്തുള്ള എല്ലാവരും നിങ്ങളുടെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് നോക്കിയല്ല ജീവിക്കുന്നത്. നമുക്ക് കുറച്ച് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിന്റെ പുറകെ വേറെ കുറച്ച് കാര്യങ്ങളും നമ്മൾ പൊതുവെ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അതിന് പുറമെ ഇവര് കുറെ ചിട്ടകളും ശീലങ്ങളും കൊണ്ടുവരിക എന്ന് പറയുന്ന സാധനം വളരെ വൃത്തിയാണ്. അപ്പൊ ആ ചോദ്യം ആൻസർ ചെയ്യാൻ പോകരുത് എന്നാണ് എന്റെ കൺസെപ്റ്റ്. അതായത് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കൾക്ക് സമ്മതിക്കോ എങ്കിൽ നിങ്ങൾ വേറൊരാൾക്ക് സമ്മതിക്കരുത് എന്നുള്ള സംഭവമല്ല. ഒരുപാട് ആളുകളുണ്ടല്ലോ, ഇപ്പൊ ഞാൻ സിമ്പിളായ ഒരു വലിയ പ്രശ്നം ഇല്ലാത്ത സംഭവം എടുക്കാം, ഭക്ഷണം കഴിക്കുന്ന ഓക്കെ അതൊരു പ്രശ്നമുള്ള സംഭവമാണ്, എന്നാലും വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ മകൻ വെജിറ്റേറിയനെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള എല്ലാ നോൺ വെജിറ്റേറിയൻ ഹോട്ടൽസും പൂട്ടിക്കാൻ പറ്റും ഇല്ല. അതേ രീതിയിലാണ് ഈ കാര്യം. നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് നിങ്ങൾ അനുവദിക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് അത് പറ്റില്ലല്ലോ, ആ അപ്പൊ ഞാൻ ബാക്കിയുള്ളവരെ അതുപോലെ രീതിയിലാക്കും. അത് ഈ എന്താ പറയാ മതങ്ങളുടെ കാര്യം ചിന്തിച്ചു നോക്ക്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും പരിപാടികളുണ്ട്, മതങ്ങളിൽ വിശ്വസിക്കാത്തവരുണ്ട്. ഇവരെല്ലാവരും അവരുടെ വീട്ടിൽ എന്ത് മതം വിശ്വസിക്കുന്നു, അതോ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ട് വേറൊരാള് പുറത്തു പോയിട്ട് നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇസ് കംപ്ലീറ്റ്ലി ഒരു ഡിബേറ്റിംഗ് സാധനമാണ്. സിവിൽ വാറിലെ ഡയലോഗ് ഉണ്ട്, ഈ സ്പൈഡർമാൻ പറയുന്നത് ക്യാപ് തിങ്സ് ബട്ട് ഹീസ് റോങ് ഹീസ് റോങ് ബട്ട് ഹീ തിങ്സ് ഹീസ് റൈറ്റ് വിച്ച് മേക്സ് ഹിം മോർ ഡേഞ്ചറസ്. അതാണ് മോർ പോലീസിങ്ങിന്റെ കാര്യം. ദേ ബിലീവ് ദാറ്റ് ദേ ആർ ഡൂയിങ് റൈറ്റ്. അവർക്ക് വിശ്വസിക്കുന്ന വെച്ചാൽ വീട്ടിൽ പോ സമാധാനം, ഇന്നൊരാളെ രക്ഷിച്ചു എന്ന രീതിയിലാണ് അവർ തിരിച്ചു പോണത്. ഈ സിനിമയിലെ കാണുന്ന പോലെ അല്ലെങ്കിൽ സിനിമയിലല്ല ആൾക്കാരെ സാഡിസ്റ്റ് ആയ ആൾക്കാരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് അവരുടെ അവർ ഉള്ളിലുള്ളിൽ വിശ്വസിക്കുന്നുണ്ട് ദാറ്റ് ദേ ആർ ഡൂയിങ് സംതിങ് അമേസിങ്. അതാണ് അവരുടെ ഡേഞ്ചറസ് ആക്കുക. അപ്പൊ അവരുടെ ആ തോട്ടാണ് ബ്രേക്ക് ആവേണ്ടത്. ലോ വരണം, ലോ വന്ന അടി കൊണ്ടുകഴിഞ്ഞാൽ ആൾക്കാരെ പേടിക്കുമെന്ന് പറയുന്ന പോലത്തെ സംഭവം ഉണ്ട്. അപ്പോ നമ്മൾ ഇതിനെതിരെ പ്രോപ്പർ ആയിട്ട് ആക്ഷൻ എടുക്കുക. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു അടുത്ത റോട്ടിൽ പോയി നിന്നിട്ട് ഈ റോട്ടിൽ ഇപ്പൊ നമുക്ക് ഒട്ടും നമ്മുടെ നാട്ടിൽ കാണാത്ത ഈ ജാതിക്കാർ ഇവിടെ നിൽക്കരുത്, അങ്ങനത്തെ പഴയ ഒരു വൃത്തിയുടെ കൺസെപ്റ്റ് അല്ല അത് പറയാൻ ധൈര്യം കാണിക്കാറില്ല കേരളത്തിന്റെ മെട്രോ സ്ഥലങ്ങളിൽ. റൈറ്റ്, ഐ മീൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു നമ്മുടെ അറിയുന്ന ഒരു ബഹുഭൂരിപക്ഷ ആൾക്കാർ വൃത്തികേടാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ പറയും. അപ്പോൾ അതേപോലെ അതിനെ കൊണ്ടുവരണം. ബട്ട് ഇങ്ങനെ ഒരു സംഭവം പറയുന്നത് യു ക്യാൻ ടേക്ക് ഒരു ലീഗൽ ആക്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്ന രീതിയിലുള്ള ഫിയർ വരണം. ബിക്കോസ് ദാറ്റ് ഈസ് എ റോങ് തിങ്. അപ്പോൾ ഒരാൾക്ക് കൊല്ലാൻ ഇവിടെ ബുദ്ധിമുട്ട് വരുന്നത് എന്താ, പോലീസ് പിടിക്കുന്നുള്ളതാണ് അല്ലെങ്കിൽ വാട്ട് എവർ ദാറ്റ് ഈസ്. അപ്പൊ അങ്ങനെ ഒരു ഫിയർ പോലീസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണ ഒരു പ്രോപ്പറായിട്ട് ഒരു ആക്ഷൻസ് ഇതിന് വേണം. അവർക്ക് അതിന് ബുദ്ധിമുട്ടാനോ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം വരരുത്. ബട്ട് സ്റ്റിൽ മോർ ദൻ ദാറ്റ് ഐ ബിലീവ് ഇവരുടെ തോട്ട് ഇസ് വാട്ട് കോസ്റ്റ് മീൻ അവരെ അത്ര ഡേഞ്ചറസ് ആക്കുന്നത്. അവരുടെ ആ വിശ്വാസം, ആ ഒരു ബിലീഫ് സിസ്റ്റം ആണ്.
കഴിഞ്ഞ 9 എപ്പിസോഡിലും നിങ്ങൾ കേട്ടത് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതാണ്. ഈ എപ്പിസോഡിൽ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ്, ഇത് കേൾക്കുന്ന ഓഡിയൻസായ നിങ്ങളിൽ നിന്ന് കുറച്ച് പേരിൽ നിന്ന് കുറച്ച് അഭിപ്രായങ്ങൾ, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മളുടെ പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവരാം, നിങ്ങളെല്ലാം ഫീച്ചർ ചെയ്യാമെന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് ഫാമിലി പോലെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റിൽ ഒന്ന് സംസാരിക്കണം. ഒരു ചെറിയ ബിറ്റാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പങ്കെടുക്കാം എന്നെല്ലാം ഞങ്ങൾ പേജിൽ കൊടുക്കാം. താങ്ക് യു ഫോർ ലിസണിങ്.
വേറൊരു ടോപ്പിക് ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് ബൈ ഫ്രം ജീന.
ബൈ ബൈ. കഴിഞ്ഞു നശിപ്പിച്ചു കറക്റ്റ് ചിരിച്ചു
ചിരിക്കുന്നു. നീ അവിടെ വരെ കേൾക്കൂന്ന് ഞാൻ വിചാരിച്ചില്ല. സോറി. ഒന്നാലും കഴിഞ്ഞ ആഴ്ച സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഞങ്ങൾക്ക് പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഇറക്കാൻ പറ്റിയില്ല. എല്ലാവരും ക്ഷമിക്കണം. നന്ദി, നമസ്കാരം, പോരെ.